യഥാർത്ഥത്തിൽ അവിശ്വാസികൾക്കും ഈ സദൃശവാക്യങ്ങളിൽ നിന്നും വളരെയേറെ പഠിക്കുവാൻ സാധിക്കും. ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യക്തമായ ഫലം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഒന്നുകിൽ താങ്കളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരും, അത് അല്ലാത്ത പക്ഷം താങ്കളെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകും. ദൈവവചനത്തോടുള്ള താങ്കളുടെ പ്രതികരണം ഒരു പ്രകാരത്തിലും നിസ്സംഗത അഥവാ ന്യൂട്രലായിരിക്കുവാൻ കഴിയില്ല എന്നോർക്കണം. മദ്യത്തെക്കുറിച്ചോ അത് കുടിച്ച് കിറങ്ങുന്നതിനെക്കുറിച്ചോ നൽകിയിരിക്കുന്ന ആദ്യത്തെ മുന്നറിയിപ്പാണ് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത്. കഴിഞ്ഞ 19 അധ്യായങ്ങളിൽ നാം അത് കണ്ടില്ല. ഈ കിറങ്ങുക എന്നുള്ള പദം എനിക്കിഷ്ടമാണ്. പദമേ ഇഷ്ടമുള്ളൂ, കിറങ്ങുന്നത് ഇഷ്ടമല്ല കേട്ടോ. പദം എനിക്കിഷ്ടമായിരിക്കുന്നതിന് കാരണം കാലങ്ങളായി മദ്യം ചെയ്തു വെച്ചിട്ടുള്ള സകല ദുഷ്ടതയും വ്യക്തമാക്കുന്നതാണ് പ്രസ്തുത പ്രയോഗം. മറ്റേതൊരു കാര്യത്തെക്കാളുമേറെ നാശം രാഷ്ട്രങ്ങളിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും വ്യക്തികളിലാണെങ്കിലും മദ്യം വരുത്തി വെച്ചിട്ടുണ്ട്. ഏത് വിലക്ക് കൊണ്ടുവന്നാലും മനുഷ്യൻ അതിനപ്പുറം അത് ലംഘിക്കും. ഇതിൻ്റെ മാസ്മര വലയം എത്ര ഭയങ്കരമാണ്. നമുക്ക് 20-ാം അധ്യായം ഒന്ന് പഠിക്കാം. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: വീഞ്ഞ് പരിഹാസ്യം, മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. വീഞ്ഞ് എന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മദ്യമാകുന്നുവോ എന്നുള്ള കാര്യത്തിൽ വളരെയേറെ വിവാദങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു കാനാവിലെ കല്യാണ വിരുന്നിൽ ലഹരി പിടിപ്പിക്കുവാൻ ശക്തമായ മദ്യമാകുന്നു ഉണ്ടാക്കിയത് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അവനെ ഒരു അബ്കാരി കോൺട്രാക്ടർ ആക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും വാസ്തവത്തിൽ അവനെ അധിക്ഷേപിക്കുകയും അന്യായം ചെയ്യുകയുമാണ്. അങ്ങനെ പറയുന്നത് അനീതിയാകുന്നു എന്ന് മറക്കരുത്. ഈ പശ്ചാത്തലത്തിൽ പലരും വാദിക്കുന്നത് വളരെ വിചിത്രമായി തോന്നും. ഇസ്രായേലിലെ ചൂടുള്ള കാലാവസ്ഥയിൽ മുന്തിരിച്ചാറ് തുരുത്തിയിൽ പകർന്നു വയ്ക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ, പെട്ടെന്നത് പൊളിച്ച് ലഹരി പിടിപ്പിക്കുവാൻ കഴിവുള്ളതായി തീരും എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കാനാവിലെ ആ അത്ഭുതത്തിൽ കർത്താവ് വെള്ളത്തിലാകുന്നു ആരംഭിച്ചത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവന് വീഞ്ഞ് ലഭിക്കുകയും ചെയ്തു. പ്രിയ സുഹൃത്തെ, അത് പുളിക്കുവാൻ അവിടെ അവസരമുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കാനാവിലെ കല്യാണം ഒരു മതപരമായ ചടങ്ങായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ യാതൊരു പുളിപ്പും അനുവദിച്ചിരുന്നില്ല എന്നോർക്കണം. ഈ കാരണത്താലാണ് പെസഹായുടെ സമയത്തും തിരുവത്താഴ സമയത്തും വീഞ്ഞ് പുളിച്ചതായിരിക്കുവാൻ സാധ്യതയില്ലാത്തത്. പുളിപ്പിക്കുന്നത് ഈസ്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ടായിരുന്നു. അങ്ങനെ ഈസ്റ്റ് അപ്പത്തിലും മറ്റെല്ലാറ്റിലും അനുവദിച്ചിരുന്നില്ല. അപ്പവും വീഞ്ഞും പുളിപ്പുള്ളതായിരുന്നില്ല. മദ്യപാനികളെ തിരുവചനത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അതിനുള്ള ഒരു വാക്യം ഇതാ ഇവിടെ: വീഞ്ഞു പരിഹാസിയും, മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. ഇന്ന് അനേകരും ഈ വക കാര്യങ്ങളാൽ വലയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നോർക്കണം. നമ്മുടെ നാട്ടിൽ കുറെ വിലക്കുകൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. എന്നാൽ അതെത്രമാത്രം പ്രാവർത്തികമായിട്ടുണ്ട് എന്ന് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മദ്യവിൽപ്പനയിലൂടെ ലഭിക്കുന്ന വലിയ റവന്യൂവിനെ കുറിച്ച് കേൾക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നാറില്ല. എന്നാൽ ഈ വിപത്ത് കൊണ്ട് ആശുപത്രികളിലും മനോരോഗ വിദഗ്ധന്മാർക്കും ഒക്കെ കൊടുക്കേണ്ടി വരുന്ന പണത്തെക്കുറിച്ച് ആരും പരസ്യം ചെയ്യാറില്ല. ഇതിനേക്കാളൊക്കെ കൂടുതൽ അപകടങ്ങളിൽ കാണുന്ന നഷ്ടങ്ങളാണ്. ഈ മദ്യം എത്ര വലിയ നഷ്ടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത്! ഇതിന് യാതൊരു ന്യായീകരണവുമില്ല. കാപ്പിയിലും ചായയിലും ലഹരിയില്ലേ? നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ അധികവും ലഹരി ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന എത്രയെത്ര പേരുണ്ട്. എന്നാൽ മദ്യം വിനോദത്തിനായി കുടിക്കുമ്പോൾ അത് അപകടകാരിയാകുന്നു എന്ന് മറക്കരുത്. മദ്യപാനികൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. നമ്മുടെ ദേശത്തെ നശിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, മദ്യം, മയക്കുമരുന്നുകൾ. ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം, എന്നാൽ ഏത് ഭോഷനും ശണ്ട കൂടും. ഒരു വിശ്വാസിയുടെ അടയാളങ്ങളിൽ ഒന്നത്രേ അവൻ സംഘർഷവും വ്യവഹാരവും നീട്ടിക്കൊണ്ടുപോകയില്ല എന്നുള്ളത്. അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നവർ വാസ്തവത്തിൽ ദൈവഹിതത്തിലല്ല. ഏതെങ്കിലും വിധത്തിലുള്ള വ്യവഹാരം ഉണ്ടാകുകയില്ല എന്നല്ല, അതുണ്ടായാൽ അതിനുള്ള പരിഹാരം പെട്ടെന്നുണ്ടാകണം. നന്മ ചെയ്യുന്നവർക്ക് നന്മ തിരിച്ചു ചെയ്യുക. എന്നാൽ ശത്രുക്കളോടവർ ചെയ്തതിന് തക്കതുപോലെ പെരുമാറരുത്. തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യരുത്. ചെയ്യരുതെന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുകയും അരുത്. മറിച്ച് ദൈവത്തിൽ സമർപ്പിക്കുക. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആ അടിസ്ഥാനത്തിലാണ് നാം പ്രതികാരം ചെയ്യരുതെന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ച് കാര്യങ്ങൾ നമ്മുടെ തന്നെ കൈകളിൽ എടുക്കുന്നതിനുള്ള ശ്രമമാണ് അത്. കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പക്ഷം നമുക്ക് ചെയ്യാവുന്നതിനേക്കാളൊക്കെ ഭംഗിയായി ദൈവത്തിന് ചെയ്യുവാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കും. ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞത് ഒരു ദൈവപൈതൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സൗമ്യത എന്നതിനെ ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് മധുരമായ ന്യായം എന്നത്രേ. അതത്രേ ഇവിടെ നാം കാണുന്ന സദൃശവാക്യത്തിൻ്റെ അർത്ഥം. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം. എത്ര പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം. എന്നാൽ ഭോഷന്റെ സ്വഭാവം പറഞ്ഞിരിക്കുന്നത് കണ്ടോ? നാലാം വാക്യം, മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്ത് കാലത്ത് അവൻ ഇരക്കും, ഒന്നും കിട്ടുകയുമില്ല. മടിയൻ തണുപ്പുകാലത്ത് ചൂടും പിടിച്ചിരിക്കും, പണിയെടുക്കുകയില്ല, എന്തെങ്കിലുമൊക്കെ ഉപാധികൾ അവൻ കാണും. അല്പം തണുപ്പ് മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നവൻ പറയും. പ്രശ്നം എന്തെന്നാൽ അല്പം ചൂടാകുമ്പോഴേക്കും ഉഴുവാൻ സമയം കഴിഞ്ഞിരിക്കും, അപ്പോൾ പിന്നെ നടുവാനുള്ള സമയമാകും. ഈ വാക്യത്തിൽ ഒരു അല്പം ഫലിതം കൂടി നാം കാണുന്നുണ്ട് എന്നോർക്കണം. ചോർച്ചയുള്ളൊരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ ആ ചോർച്ച അടയ്ക്കാതിരുന്നതിൻ്റെ കാരണം മഴയുള്ളപ്പോൾ അയാൾ അത് ചെയ്താൽ നനയും എന്നതിനാൽ ആയിരുന്നു അന്നേരം ചെയ്യാതിരുന്നത്. മഴയില്ലാത്തപ്പോൾ അടയ്ക്കേണ്ട ആവശ്യം തോന്നിയില്ല എന്നതിനാൽ അന്നേരവും ചെയ്തിരുന്നില്ല. ഇന്ന് അനേകരും ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടി നീട്ടി വെച്ച് കൂടുതൽ വഷളാക്കുന്നതാണ് നാം കാണുന്നത്. ഇനി നാം കാണുവാൻ പോകുന്ന ഒരു കൂട്ടം സദൃശവാക്യങ്ങൾ ആദ്യം പൂർണ്ണമായി ബന്ധമില്ലാത്തതായി നമുക്ക് തോന്നും. എന്നിരുന്നാൽ തന്നെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധം വ്യക്തമാണ്. ഇവിടെ നന്മയെക്കുറിച്ചും ധാർമ്മികമായ തത്വങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ആറാം വാക്യം, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? ഇവിടുത്തെ ചിന്താവിഷയം ദയ അഥവാ പരോപകാരമാകുന്നു. അടുത്ത വാക്യത്തിൽ പരമാർത്ഥതയാകുന്നു നാം കാണുന്നത്. ഏഴാം വാക്യം, പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. സകല ദോഷത്തെയും പേറ്റിക്കളയുന്നതിനെക്കുറിച്ച് എട്ടാം വാക്യത്തിൽ നാം കാണുന്നു. ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു. ഒൻപതാം വാക്യത്തിൽ ശുദ്ധീകരണവും നിർമ്മലതയും നാം കാണുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്നാർക്ക് പറയാം? പത്താം വാക്യത്തിൽ കളവിനെ നന്മയുടെ എതിരായി കാണിച്ചിരിക്കുന്നു. രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും, രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. അടുത്ത വാക്യത്തിൽ കുട്ടികളിലെ പോലും നന്മയാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത്. പതിനൊന്നാം വാക്യം, ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമോ എന്നറിയാം. തുടർന്ന് പന്ത്രണ്ടാം വാക്യം ശ്രദ്ധിച്ചാലും, കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ഇവിടുത്തെ ചിന്ത തല ഉപയോഗിക്കണം എന്നുള്ളതാണ്. ദൈവം താങ്കൾക്ക് ചെവികളും അവിടുന്ന് കണ്ണുകളും നൽകിയിരിക്കുന്നു. നോക്കുകയും കാണുകയും ചെയ്യുക. ഇത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാകുന്നു. ദൈനംദിന ജീവിതത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സദൃശവാക്യക്കൂട്ടത്തിൽ ആദ്യോടന്തം നാം രണ്ട് വലിയ തത്വങ്ങളാണ് കാണുന്നത്. ഒന്നാമതായി, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കത് പറയുവാൻ കഴിയുമോ? താങ്കൾക്കോ എനിക്കോ അത് പറയുവാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് യാതൊരു മനുഷ്യനും നിർമ്മലാകുന്നു എന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. തൊട്ടിലിൽ കിടക്കുന്ന കൊച്ചുകുട്ടിക്ക് പോലും അത് സാധ്യമല്ല. അവർ പ്രകടമാക്കുന്ന പല സ്വഭാവങ്ങളും പാപത്തെ വെളിവാക്കുന്നതാണല്ലോ. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ഒരു മനുഷ്യനും തൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ പറയുവാൻ കഴിയുകയില്ല. സുഹൃത്തെ, താങ്കൾ സ്വർഗത്തിലേക്ക് പോകേണ്ടതിനുള്ള വ്യക്തിയാകുന്നു എങ്കിൽ ആദ്യം സ്വർഗത്തിൽ ജനിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ലേ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവായ യേശു ഇത് പറഞ്ഞത് മതഭക്തനായ പരീശന്മാരുടെ ഉപദേഷ്ടാവായ ഒരു മനുഷ്യനോടാണ്. അതെ, വളരെ നല്ലൊരു മനുഷ്യനോട്. രക്ഷയ്ക്കായി ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിൻ്റെ നീതി ധരിക്കാത്തിടത്തോളം യാതൊരു മനുഷ്യനും തന്നെ തന്നെ നല്ലവനെന്നോ നിർമ്മലനെന്നോ ശരിയെന്നോ ശുദ്ധീകരണം പ്രാപിച്ചെന്നോ പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ അവൻ പ്രിയനായവനിൽ അംഗീകരിക്കപ്പെടുന്നു. എന്നാൽ അപ്പോഴും ആ പഴയ സ്വഭാവം, അതെ പ്രാകൃത സ്വഭാവം, നാം മഹത്വത്തിൽ പ്രവേശിക്കുന്നത് വരെ നമ്മളുണ്ടാകും. എന്നാൽ സദൃശവാക്യത്തിൽ ശ്രദ്ധിച്ചാലും നമ്മിൽ നന്മ ദൈവത്തിന് ആവശ്യമാണ്, പരമാർത്ഥത ആവശ്യമാണ്, ശുദ്ധീകരണം പ്രയോജനമുള്ളത് തന്നെ. ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിൽ വേണം ഒരു ദൈവപൈതൽ നടക്കേണ്ടത്. പാവനമായ പവിത്രമായ നടപ്പ്. ഒരു വിശ്വാസിയാകുന്നു എന്ന കാരണത്താൽ താങ്കൾ വിസ്തരിക്കപ്പെടുന്നു എങ്കിൽ താങ്കൾ കുറ്റക്കാരനാകുന്നു എന്നതിന് ആവശ്യമായ തെളിവുകൾ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായോ? താങ്കളുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം താങ്കളൊരു വിശ്വാസിയാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആവശ്യത്തിന് തെളിവുകൾ ഉണ്ടാകുമോ? അതോ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിടുമോ? താങ്കളുടെ ജീവിതത്തിലേക്ക് നോക്കി, ഓ ഈ വ്യക്തി പറഞ്ഞതുപോലെ ഒന്നും ജീവിക്കുന്നില്ല, ഇയാളെ വെറുതെ വിട്ടേക്കാം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരുമോ? താങ്കളിൽ പരമാർത്ഥതയില്ല, വിശുദ്ധിക്കുള്ള വാഞ്ചയില്ല, നന്മയില്ല എന്ന അവസ്ഥ. ഈ വാക്യങ്ങളിലെ രണ്ടാമത്തെ ചിന്ത എന്തെന്നാൽ, താങ്കൾക്ക് കാണുവാൻ കണ്ണുകളും കേൾക്കുവാൻ കാതുകളും ദൈവം നൽകി തന്നു, അവയെ ഉപയോഗിക്കുക, നിൽക്കുക, നോക്കുക, ശ്രദ്ധിക്കുക. ജീവിതത്തിലൂടെ ഒന്നും കാണാതെ പോകരുത്. കാണുമ്പോൾ തന്നെ കാണാതെ താങ്കളുടെ കണ്ണുകളെ ഉപയോഗിക്കുക, കാതുകളെ തുറക്കുക. ദൈവം താങ്കൾക്കൊരു ഒരു അളവ് വരെ സാമാന്യ ബുദ്ധി നൽകിയിരിക്കുന്നു. താങ്കൾക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വാർത്ത ശ്രദ്ധിക്കുക. താങ്കൾക്ക് തന്നെ താങ്കളെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മാത്രമേ താങ്കളെ ശുദ്ധീകരിക്കുവാൻ കഴിയൂ. തൻ്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥ ദൈവം താങ്കൾക്ക് തരും. അങ്ങനെ പാപത്തിൻ്റെ കുറ്റം അവൻ നീക്കിക്കളയും. പരമാർത്ഥതയോടെ ഈ ഭൂമിയിൽ നടക്കുവാൻ അവൻ സഹായിക്കും. 13-ാം വാക്യത്തിൽ നാം കാണുന്നു, ദരിദ്രനാകാതെ ഇരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്, നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. അവൻ പറയുന്നത് പോയി വല്ല പണിയും ചെയ്യുവാനാണ്. തെസലോനിക്കയിലെ വിശ്വാസികൾക്ക് എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞത് ഇതേ കാര്യമാകുന്നു എന്ന് താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ ഭക്ഷണം കഴിക്കുകയുമരുതെന്ന്. ആ ആളുകൾ കർത്താവിൻ്റെ വരവിനെ ഓർത്ത് ആവേശഭരിതരായിരുന്നു. അവർ കർത്താവിനായി കാത്തിരിക്കുകയായിരുന്നു. അവന് വേണ്ടി നോക്കിക്കാത്തിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം വെറുതെ മുകളിലോട്ട് നോക്കിയിരിക്കുക എന്നല്ല. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുക എന്നാൽ ശരിക്കും അധ്വാനിക്കും എന്നാണ്. ലഭിക്കുന്ന അവസരം അത്രയും ഭംഗിയായി ജോലി ചെയ്യും, വിശ്വസ്തയോടെ എല്ലാം ചെയ്ത് കാത്തിരിക്കും. എപ്പോൾ കർത്താവ് വന്നാലും പോകുവാനുള്ള തയ്യാറെടുപ്പ്. നിദ്രാപ്രിയനാകരുത്. പല ആളുകളും വളരെയധികം സമയം കിടന്നുറങ്ങുന്നതായി കാണുവാൻ കഴിയും. എപ്പോഴും ഇതുപോലെ സമയം വെറുതെ കളയുന്നത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയില്ല. അത് ശരീരത്തിന് പോലും ഗുണം ചെയ്യില്ല. ലോകത്തിൽ വളരെയേറെ പണമുണ്ടാക്കിയ വലിയൊരു ബിസിനസ്സുകാരൻ തൻ്റെ വിജയത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹം എല്ലാ ദിവസവും 2 മണിക്കൂർ കൂടുതൽ പണിയെടുക്കുമെന്ന്. അങ്ങനെ 2 മണിക്കൂർ വെച്ച് ഒരു ദിവസം കൂടുതൽ പണിയെടുക്കുന്നത് കൊണ്ട് ഒരു വർഷം അദ്ദേഹത്തിന് ഇത്ര ദിവസങ്ങൾ കൂടുതൽ ലാഭിക്കുവാൻ കഴിയുന്നു എന്ന്. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യമായി അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ഉറങ്ങുവാനല്ലേ നാം കളയാറുള്ളത്? അല്ലെങ്കിൽ TVയുടെ മുൻപിൽ, അതുമല്ല എങ്കിൽ അതുപോലെ ഏതെങ്കിലും വിനോദത്തിൻ്റെ മുൻപിൽ നാം സമയം കളയും. 14-ാം വാക്യം നോക്കിക്കാട്ടെ, വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു, വാങ്ങി തൻ്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. ഇത് ഫലിത രൂപേണ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിലെ ഫലിതം താങ്കൾക്ക് കാണുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്കൂട്ടർ വാങ്ങുവാൻ ഒരു മനുഷ്യൻ പോകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അയാൾ ചെല്ലുമ്പോൾ കാണുന്നതെല്ലാം നല്ലതാണ് നല്ലതാണ് എന്ന് പറയില്ല. ഓ, ഇതിൻ്റെ പെയിൻറ് മുഴുവൻ പോയല്ലോ, ശേ, ഇതിൻ്റെ ടയറാകെ തേഞ്ഞിരിക്കുകയാണല്ലോ. ആഹാ, ഇതിൻ്റെ എഞ്ചിനും ശരിക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇതിന് വേണ്ടത്ര മൈലേജ് കിട്ടുന്നില്ല. ഓ, ഇതെടുത്താൽ ആകെ നഷ്ടമാണ്. ഒടുവിൽ വില കുറച്ച് തരാമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞ് വില പേശി ഒടുവിൽ അത് സ്വന്തമാക്കുന്നു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഭാര്യയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് നോക്കിക്കേ, എന്തു വലിയ ലാഭമാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നൊന്ന് കണ്ടേ എന്ന് പറയും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്, സ്ഥിരമായി നാം കാണുന്ന കാര്യമാണ്. നാമും പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ. തുണി വാങ്ങുവാൻ കടയിൽ പോയി വിലക്കുറവിന് തുണി വാങ്ങിയിട്ട് നാം വന്ന് എന്ത് വലിയ ലാഭമാണ് നേടിയത് എന്ന് പറയും. ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, ഉദാഹരണത്തിന് മീൻ തന്നെ വാങ്ങുവാൻ നാം ചെന്നു, ഹോ ഇതാകെ പോയതാണ്, ഇതിന് യാതൊരു രുചിയും കാണില്ല എന്നൊക്കെ പറഞ്ഞ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നോക്കിക്കേ എന്ത് ഭയങ്കര ലാഭമാണ് എന്ന് നാം പറയും. ഇത് മനുഷ്യ സ്വഭാവമാണ്. 15-ാം വാക്യത്തിൽ നാം കാണുന്നു, പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. നാം വില കൽപ്പിക്കുന്ന മൂല്യങ്ങളൊക്കെ ഇന്നാളുകളിൽ തെറ്റാണ്. മനുഷ്യനെ ഇന്ന് അവനുള്ള അറിവിനേക്കാളും പരിജ്ഞാനത്തെക്കാളും ഏറെ അവനുള്ള ഭൗതിക വസ്തുക്കളാലാകുന്നു അളന്നു കാണുന്നത്. ഇതില്ല എങ്കിൽ പിന്നെ എന്തോ ജീവിതമാകുന്നു എന്ന ചോദ്യം. 16-ാം വാക്യം, അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ്റെ വസ്ത്രം എടുത്തുകൊള്ളുക, അന്യജാതക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ താങ്കൾ ആകെ കുഴപ്പത്തിൽ ചാടും എന്ന് ചുരുക്കം. 17-ാം വാക്യം, വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവൻ്റെ വായിൽ ചരൽ നിറയും. മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിക്കുന്നവൻ ആദ്യം നേടുന്നു എന്ന് ചിന്തിക്കുന്നു, അത് അവന് മധുരമായി അനുഭവപ്പെടും. എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് ആരും നേടുന്നില്ല, അത് ദൈവം ഉറപ്പാക്കിയിട്ടുണ്ട്. 18-ാം 19-ാം വാക്യങ്ങൾ നോക്കിക്കാട്ടെ, ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു, ആകയാൽ ഭരണ സാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. തുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, ആകയാൽ വിടുവായനോട് ഇടപെടരുത്. താങ്കളുടെ മുൻപിൽ വന്ന് താങ്കളെ പുകഴ്ത്തി പറഞ്ഞിട്ട് മാറിപ്പോയി താങ്കളെക്കുറിച്ച് ഏഷണി പറയുന്നവനെ വളരെ സൂക്ഷിക്കണം. അയാൾ താങ്കളോടൊപ്പം ആരാധിക്കുന്നവനാകുന്നെങ്കിലും താങ്കളുടെ സഹപ്രവർത്തകനായാലും ശരി, സൂക്ഷിക്കണം, അവനൊരു വിഷപ്പാമ്പാണ്. ഈ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ എന്നെ തന്നെ പരിശോധിക്കുന്നുണ്ട്. താങ്കളും അപ്രകാരം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. പല വാക്യങ്ങളും എനിക്ക് വളരെ പ്രയോജനപ്പെടുന്നുമുണ്ട്. 20-ാം വാക്യം, ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. താങ്കൾക്ക് അഭിമാനിക്കുവാൻ വകയുള്ള ഒരു പിതാവോ മാതാവോ ഉണ്ട് എങ്കിൽ അവരെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുക. അഥവാ അവരെക്കുറിച്ച് നല്ലതൊന്നും പറയുവാൻ ഇല്ല എങ്കിൽ യാതൊന്നും പറയരുത്, മിണ്ടാതിരുന്നേക്കുക. അതത്രേ ഈ സദൃശവാക്യം പറയുന്നത്. ഇവിടെയാണ് ഹാം തെറ്റ് ചെയ്തത്. തൻ്റെ പിതാവായ നോഹ മദ്യപിച്ചു, ഹാം നോഹ ചെയ്തതിനെ വെളിപ്പെടുത്തി. അവൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ചില കാര്യങ്ങൾ ഓടി നടന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നോർക്കണം. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, ഒരു അവകാശം ആദിയിൽ ബദ്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. 2 തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്, കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? എങ്ങനെയാണ് ഒരു മനുഷ്യന് തൻ്റെ തന്നെ വഴി മനസ്സിലാകുന്നത്? നാം ഈ വഴിയെ ഇതിനു മുൻപൊരിക്കലും പോയിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ നമ്മെ നയിക്കുവാൻ കഴിയൂ. മോശയോട് ദൈവം അരുളി ചെയ്തത് അവനെ നയിക്കുവാൻ തൻ്റെ സാന്നിധ്യം ആവശ്യമാകുന്നു എന്നത്രേ. അങ്ങനെയെങ്കിൽ താങ്കൾക്കും എനിക്കും എത്രയധികം. 25-ാം വാക്യം, ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കണി. താങ്കൾക്ക് ചെയ്യുവാൻ കഴിയുന്നതിനെക്കുറിച്ച് ഉറപ്പില്ല എങ്കിൽ എടുത്തു ചാടി വാക്ക് പറയരുത്. പരസ്യമായി എന്തിനെങ്കിലും സമർപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ പറഞ്ഞതുപോലെ എടുത്തുചാട്ടക്കാരുടെ തീരുമാനങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ ഇന്ന് അനേകരുണ്ട് എന്ന് തോന്നുന്നു. 27-ാം വാക്യം, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. ഇവിടെ ദീപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ വെളിച്ചമെന്നല്ല, പ്രകാശമെന്നല്ല. മനുഷ്യൻ്റെ ആത്മാവ് വിളക്കു മാത്രമാണ്, അതെ, പ്രകാശത്തെ വഹിക്കുന്ന പാത്രം. മനുഷ്യൻ ഒരു വിളക്കു മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് വരെ നാം വെളിച്ചമാകുന്നില്ല. 10 കന്യകമാരുടെ ഉപമ താങ്കൾ ഓർക്കുക. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേർ ബുദ്ധിയില്ലാത്തവരും. അവർ വിളക്കുകൾ മാത്രമായിരുന്നു, എണ്ണയില്ലാത്ത വിളക്കുകൾ, അവർക്ക് പ്രകാശമുണ്ടായിരുന്നില്ല. 28 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. ദയയും വിശ്വസ്തതയും രാജാവിനെ കാക്കുന്നു, ദയകൊണ്ട് അവൻ തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. പ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. യൗവനക്കാരനാകുന്നു കായികാഭ്യാസി, വൃദ്ധന്മാർ അങ്ങനെ ഓടുവാൻ ശ്രമിക്കാതിരിക്കണം. അങ്ങനെ ചെയ്തെന്നാൽ അവനെ തന്നെ വിഡ്ഢിയാക്കുകയാകും. അവൻ തൻ്റെ പ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന്. ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്ത കാടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയും. തക്ക സമയത്ത് ശിക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികളുമായുള്ള ബന്ധത്തിലാകുന്നു ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഉപദേശങ്ങളില്ലേ. തീർച്ചയായും താങ്കളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കുവാൻ ദൈവം താങ്കളെയും എന്നെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ,